ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെപ്പറ്റിയും ചോദിക്കാറുണ്ടല്ലോ. ഞാൻ അവയ്ക്ക് മറുപടി പറയാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹബാദിലുമായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിന്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസമായി നിനക്കെഴുതാം. ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും നീ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരച്ഛൻ മകൾക്കയച്ച കത്താണിത്. അച്ഛന്റെ പേര് ജവഹർലാൽ നെഹ്റു, മകൾ ഇന്ദിര. പിന്നീട് ആ കത്തുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പുസ്തകരൂപത്തിലാക്കിയപ്പോൾ അതിന്റെ ആമുഖത്തിൽ നെഹ്റു ഇങ്ങനെ എഴുതി: ദീസ് ലെറ്റേഴ്സ് വെയർ റിട്ടൺ ടു മൈ ഡോട്ടർ ഇന്ദിര ഇൻ ദ സമ്മർ ഓഫ് 1928. അവൾ ഹിമാലയത്തിലുള്ള മസൂറിയിലും ഞാൻ അടിവാരത്തുള്ള സമഭൂമിയിലും 10 വയസ്സ് മാത്രമുള്ള എന്റെ മകൾക്ക് ഞാൻ അച്ഛന്റെ നിലയിൽ എഴുതിയതാണ്. എന്നാൽ ഈ കത്തിൽ ചില ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ മാന്യന്മാരായ സുഹൃത്തുക്കൾ നിർബന്ധിച്ചതിനെ തുടർന്നാണ് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഐ ഡു നോട്ട് നോ ഇഫ് അദർ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ അപ്രീഷിയേറ്റ് ദം. മറ്റു കുട്ടികൾക്ക് ഇതെത്രമാത്രം രസിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇത് വായിക്കുന്നവർ ഈ ലോകം അനേകം രാഷ്ട്രങ്ങളടങ്ങിയ ഒരു ലോക കുടുംബമാണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതെഴുതുന്നതിലുണ്ടായ സന്തോഷത്തിൽ ഒരംശമെങ്കിലും ആ കുട്ടികൾക്കും ഉണ്ടായേക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ജയൻ, അലഹബാദ്, 1929. ടു ഇന്ദിര, ടു ഹൂം ദീസ് ലെറ്റേഴ്സ് വേർ റിട്ടൺ എന്ന സമർപ്പണ വാചകത്തോടെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ പ്രസിദ്ധീകൃതമായി. വാസ്തവത്തിൽ ടു ഇന്ദിര എന്നതിലെ ആർ മെല്ലെ മെല്ലെ മാഞ്ഞ് ഇല്ലാതാവുകയും ടു ഇന്ത്യ എന്ന വിശാലാർത്ഥത്തിലേക്ക് ഈ കത്തുകൾ പ്രചരിപ്പിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തു. ഒരുപാട് മക്കൾ ഈ കത്തുകൾ വായിച്ചു. രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചു. ഇന്ന് മറ്റൊരു ശിശുദിനം കൂടി ആഘോഷിക്കപ്പെടുമ്പോൾ ലോക കാഴ്ചപ്പാടുകൾ വിശാലമാക്കിയ ഈ മക്കൾക്ക് പറയാനുള്ളതുകൂടി കേൾക്കേണ്ടതുണ്ട്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ അനേകം മക്കൾക്കുള്ള സന്ദേശമാണെന്ന് വിശ്വസിച്ചതുപോലെ ഈ മക്കൾ അയക്കുന്ന കത്തുകൾ കൂടി വിശാലാർത്ഥത്തിൽ പരിഗണിക്കണം. ഞങ്ങൾ വാളയാറിലെ സഹോദരിമാരാണ്. 13ഉം 9ഉം വയസ്സും പ്രായമുള്ള ഞങ്ങളുടെ പേരുകൾക്ക് പോലും ഇപ്പോൾ പ്രസക്തിയില്ല. ഞങ്ങളെ സമൂഹം വിളിക്കുന്നത് വാളയാർ പെൺകുട്ടികളെന്ന് മാത്രം. അച്ഛൻ മകൾക്കയച്ച കത്തിൽ ഭൂമിയുണ്ടായതിനെക്കുറിച്ചും ജീവജാലങ്ങൾ പിറവിയെടുത്തതിനെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ടല്ലോ. മനുഷ്യവർഗത്തെക്കുറിച്ചും മനുഷ്യൻ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷയെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ടല്ലോ. 10 വയസ്സുള്ള മകൾക്കയച്ച ആ കത്തിലൊരിടത്തും മനുഷ്യന്റെ ക്രൂരമുഖത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. 2 മാസം പ്രായമുള്ളതായാലും 80 കഴിഞ്ഞതായാലും പെണ്ണുടലിനോട് കൊതിയോടെ നോക്കുന്ന മനുഷ്യവർഗത്തെക്കുറിച്ച് കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളെപ്പോലെ മരക്കൊമ്പിൽ തൂങ്ങിയാടേണ്ടി വന്ന പുഴകളിൽ എടുത്തെറിയപ്പെട്ട പിഞ്ചുമക്കൾക്ക് ഇന്നും ജീവിച്ചിരിക്കാമായിരുന്നില്ലേ? എന്റെ പേര് ഫാത്തിമ. മദ്രാസ് IITയിൽ 1ാം വർഷ ഇന്റഗ്രേറ്റഡ് MA വിദ്യാർത്ഥിനിയായിരുന്നു. എന്റെ മകൾ കടുത്ത വിവേചനം അനുഭവിച്ചു. അതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്ന് എന്റെ പിതാവും മാതാവും കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ? അത് സത്യമാണ്. അച്ഛൻ മകൾക്കയച്ച കത്തിൽ ആര്യന്മാരെക്കുറിച്ചും ദ്രാവിഡന്മാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു. ഒരിടത്ത് ഇങ്ങനെ കൂടി പറഞ്ഞു: ആസ് ഇന്ത്യൻസ് വി ഹാവ് ടു ലീവ് ഇൻ ഇന്ത്യ ആൻഡ് വർക്ക് ഫോർ ഇന്ത്യ. But we must not forget that we belong to the larger family of the world and the people living the other countries are, after all, our cousins. സ്വന്തം രാജ്യത്ത് പോലും മനുഷ്യനെന്ന പരിഗണന നൽകാത്ത തരം വിവേചനത്തെക്കുറിച്ച് കൂടി ഞങ്ങളെ പഠിപ്പിക്കേണ്ടതായിരുന്നില്ലേ? കത്തുകൾ എഴുതിയ മക്കളുടെ പേരുകൾ ഇനിയുമുണ്ട്. ഉത്തർപ്രദേശിലെ മരക്കൊമ്പിൽ തൂങ്ങിയാടിയ ദളിത് പെൺകുട്ടികളും ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയും ഉൾപ്പെടെ അനേകം പേരുടെ കത്തുകൾ ഇനിയും വായിക്കപ്പെടേണ്ടതുണ്ട്. അച്ഛൻ മകൾക്കയച്ച കത്തുകൾ വായിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലെ മക്കൾ അയച്ച കത്തുകൾ കൂടി വായിക്കപ്പെടണം. ഒരു കല്ലിന് പോലും കഥ പറയാനുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നല്ലോ. നോക്കിക്കാണുവാൻ കണ്ണും കേൾക്കുവാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിന്റെ കഥ നിന്നോട് പറയുമെന്നല്ലേ പറഞ്ഞത്? പണ്ട് വളരെ കാലം മുമ്പ് അതും ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽക്കഷ്ണമായിരുന്നു എന്നത് നിന്നോട് പറയും. അതേതോ മലഞ്ചെരുവിൽ കിടന്നിരുന്നതാവാം. അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു. പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി. ചെറിയ നദി അതിനൊരു വലിയ നദിയിലെത്തിച്ചു. ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു. അങ്ങനെ അതിന്റെ മുനകൾ തേഞ്ഞു പോവുകയും പരുവരുത്തപ്പുറം മിനിസവും മിന്നിച്ചുള്ളതാവുകയും ചെയ്തു. ഇപ്രകാരമാണ് പരുവരുത്ത പാറക്കഷ്ണം നീ കാണുന്ന വിധത്തിലായത്. നദി എങ്ങനെയോ ഇട്ടേച്ചുപോയ കല്ലാണ് നീ കണ്ടത്. നദിയിൽ തന്നെ ഒലിച്ചുപോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിൽ ഒരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുവാനും മണൽമാളിക പണിയുവാനും ഉപയോഗിക്കുന്ന മണൽപ്പുറമായി തീരുകയും ചെയ്യുമായിരുന്നു. ഒരു ചെറിയ കൽക്കഷ്ണത്തിന് ഇത്രയെല്ലാം പറയുവാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കുവാൻ കഴിയും. ഞങ്ങളുടെ കഥകൾ കൂടി കേൾക്കണം എന്നാണ് ഈ ശിശുദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങ് ആഗ്രഹിച്ചതുപോലെ കുട്ടികൾ ഭാവിയുടെ കരുത്തുറ്റ പൗരന്മാരാവണമെങ്കിൽ ഞങ്ങളുടെ കഥകൾ കൂടി കേൾക്കണം.